ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി സാഹചര്യങ്ങളിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവുക പതിവാണ്. ഇതിലേറ്റവും വേദനാജനകമായ ഒന്നാണ് അവർ ശുശ്രൂഷിക്കാൻ ശ്രമിക്കുന്ന രോഗികളുടെ കയ്യിൽ നിന്നുമുള്ള മോശമായ പെരുമാറ്റം. പല അവസരങ്ങളിലും മോശമായ പെരുമാറ്റം ദേഹോപദ്രവത്തിലും കലാശിക്കാറുണ്ട്. ഓസ്ട്രേലിയയിൽ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി മലയാളികളുണ്ട്. അവരിൽ ചിലരുടെ അനുഭവങ്ങളാണ് ഇന്ന് SBS മലയാളം തേടുന്നത്. 4 വർഷത്തിലേറെ ഓസ്ട്രേലിയയിൽ നേഴ്സായി പ്രവർത്തിച്ചിട്ടുള്ള മെൽബണിലുള്ള ഒരു മലയാളി അടുത്തിടെ പുതിയ ഒരു ആശുപത്രിയിൽ ജോലി തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ദേഹോപദ്രവത്തിന് ഇരയായി.
ഞാൻ വർക്ക് ചെയ്ത വാർഡില് എന്റെ ആ ഫസ്റ്റ് ഡേ ആയിരുന്നു അന്ന് അവിടെ ജോയിൻ ചെയ്യുന്നതിന്റെ. അപ്പൊ ഞാൻ വേറൊരു സ്റ്റാഫ് നഴ്സിന്റെ കൂടെ പടിയിടപ്പായിരുന്നു. അപ്പം അന്ന് അവിടെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, സൈക്യാട്രിക് യൂണിറ്റിൽ നിന്ന് വന്ന പേഷ്യന്റ് ആണ്. ഞങ്ങളുടെ അവിടെ അഡ്മിറ്റ് ആയതാണ് ആ വാർഡില്. ഞങ്ങളുടെ ഒരു ഫാസ്റ്റ് മൂവിംഗ് വാർഡാണ്. അപ്പൊ അവിടെ പേഷ്യന്റ് പെട്ടെന്ന് വന്ന് അഡ്മിറ്റ് ആവും, പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ആയി പോകുന്ന വാർഡാണ്. അപ്പം പേഷ്യന്റിനെ ഭയങ്കര വയലന്റ് ആയി, കുറച്ച് തവണ ഹോസ്പിറ്റലിൽ നിന്ന് ഓടിപ്പോകാൻ നോക്കി. അതുകൊണ്ട് ഡോക്ടേഴ്സിന്റെ പെർമിഷനോടെ പേഷ്യന്റ് റെസ്ട്രെയിൻ ചെയ്തിട്ടേക്കുവായിരുന്നു. റെസ്ട്രെയിൻ ചെയ്യുക എന്ന് പറയാ കെട്ടിയിടുക മലയാളത്തിൽ പറഞ്ഞ. അപ്പോ പേഷ്യന്റിനെ 4 മണിക്കൂർ റെസ്ട്രെയിൻ ചെയ്ത അക്കോർഡിംഗ് ടു ലീഗൽ പോളിസി, പേഷ്യന്റിനെ 4 മണിക്കൂർ കഴിയുമ്പോൾ ഡോക്ടറിനെ അറിയിച്ച് റെസ്ട്രെയിൻസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അത് അഴിച്ചുവിടുക. അപ്പം ഓരോ മണിക്കൂർ ഇടവിട്ട് പേഷ്യന്റ് ഓരോ റെസ്ട്രെയിൻസ് ആയിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരിക്കാൻ വേറൊരു സ്റ്റാഫ് നേഴ്സ് വേറൊരു വാർഡിൽ നിന്ന് വന്ന് പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് CPO ഇരിക്കാന്ന് പറയും. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് പേഷ്യന്റിന്റെ ഏറ്റവും അവസാനത്തെ റെസ്ട്രെയിൻസ് അതായത് കയ്യിലെ കെട്ടഴിച്ചു കഴിഞ്ഞപ്പം പേഷ്യന്റ് പെട്ടെന്ന് വയലന്റ് ആയി. വയലന്റ് ആയിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഓടാൻ നോക്കി. അപ്പം വഴി കണ്ടത് ഈ പേഷ്യന്റിനെ നോക്കാൻ വന്നിരുന്ന CPO ആയിട്ട് വന്നിരുന്ന നേഴ്സാണ്. കക്ഷിയെ കയറി പിടിച്ചു, അവര് നിലവിളിച്ചു. അപ്പം ആ റൂമിനകത്ത് തീരെയില്ലായിരുന്നു. ഞാന് നിലവിളി കേട്ടിട്ട് എല്ലാരും ഇറങ്ങി ഓടി. കാരണം അങ്ങനെ വയലന്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ സാധാരണ ആ റൂമിൽ നിൽക്കരുത്, പേഷ്യന്റിനെ അവോയ്ഡ് ചെയ്ത് നിൽക്കണം എന്നാണ് റൂള്. പക്ഷെ എന്തോ ചെയ്യണം എന്നറിയാതെ ഈ സ്റ്റാഫ് നേഴ്സിന്റെ നിലവിളി കേട്ടപ്പോ ഞാൻ അകത്തേക്ക് ഓടിച്ചെന്നു, പേഷ്യന്റിനെ പിടിച്ച് തള്ളി. അപ്പം ആ നേഴ്സിന്റെ കയ്യിൽ നിന്ന് പേഷ്യന്റ് പിടിവിട്ടേച്ച് നേരെ കണ്ടത് എന്നെയാണ് തിരിഞ്ഞു നോക്കിയപ്പം. അപ്പൊ എന്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു, കഴുത്തിന് പിടിച്ച്. ഞങ്ങൾ തമ്മിൽ കുറച്ച് മൽപിടുത്തം നടന്നു അവിടെ, കാരണം എന്റെ കഴുത്തിൽ അങ്ങേരെ നല്ലപോലെ പിടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പേഷ്യന്റ് വീണു. വീണ കഴിഞ്ഞ സമയത്ത് അങ്ങേരെ എന്നെ കൊണ്ടാണ് വീണത്. അപ്പം വീണ സമയത്ത് പിടി വിട്ടു. പക്ഷെ അത്രയും നേരത്തെ പിടുത്തത്തിന്റെ ഇടയ്ക്ക് എന്റെ കഴുത്തിന് നല്ലപോലെ ഉളുക്ക് പറ്റിയിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ED പെട്ടെന്ന് കൊണ്ടുപോയി, അവർ ട്രീറ്റ് ചെയ്തു, കോളർ ഇട്ടു. പിന്നെ ഒരാഴ്ച ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയില്ല. അത് അന്നേരം നമ്മൾ ഓർക്കാതെ കയറി ചെന്നതാണ്. ഇതനുസരിച്ച് അങ്ങനെ കയറി ചെല്ലാൻ പാടില്ല എന്നാണ്. പേഷ്യന്റ് അങ്ങനെ വയലന്റ് ആയി നിൽക്കുമ്പോൾ മാക്സിമം അകന്ന് നിൽക്കുക, പേഷ്യന്റ് ഇച്ചിരി കഴിയുമ്പോൾ കം ഡൗൺ ആകുമ്പോൾ നോക്കുക, അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ വിളിക്കുക എന്നുള്ളതാണ് പോളിസി. അങ്ങനെ പറ്റിയ ഒരു ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഒരാഴ്ചയാണ് വർക്കിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതുകൊണ്ട്.
അതിനുശേഷം ഈ പേഷ്യന്റ് താങ്കളെ പിന്നീട് ഉപദ്രവിക്കാൻ ശ്രമിക്കുക അങ്ങനെ വല്ലതും ഉണ്ടായോ?
ഇല്ല, ഈ പേഷ്യന്റ് അത് കഴിഞ്ഞ 2 ദിവസം ഞങ്ങളുടെ വാർഡിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം എങ്ങോട്ടേക്കും ട്രാൻസ്ഫർ ആക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത് എനിക്ക് തിരിച്ച് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയില്ല, കഴുത്തിന് പ്രോബ്ലം ആയിരുന്നുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞത് പിറ്റേ ദിവസം പേഷ്യന്റ് ഇതുപോലെ വയലന്റ് ആയി. അപ്പം പേഷ്യന്റ് സ്വഭാവം നേരത്തെ ഇപ്പൊ അറിയാമായിരുന്നുകൊണ്ട് ബാക്കിയുള്ള നേഴ്സുമാര് ഓടി സ്വൈപ്പ് കാർഡ് വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ലോക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന റൂം ഉണ്ട്, ഡ്രഗ് റൂം. അതിനകത്ത് ഓടി കയറി പാത്തിരിക്കുമായിരുന്നു. കാരണം പേഷ്യന്റിന്റെ കൈ കിട്ടി അങ്ങേര് കൈ കിട്ടുന്ന വെച്ച് ഉപദ്രവിക്കും എന്നുള്ളവർക്ക് അറിയായിരുന്നു. എന്നിട്ട് കോഡ് ഗ്രേ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, അത് കോഡ് ഗ്രേ അനൗൺസ് ചെയ്തു. അത് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് സെക്യൂരിറ്റീസിന് അറിയാം എന്തോ പ്രോബ്ലം ഇന്ന ഭാഗത്തുണ്ടെന്ന്. അപ്പൊ അവര് വന്ന് പിന്നെ പേഷ്യന്റിനെ പിടിച്ചു കെട്ടിയിടുമായിരുന്നു. അങ്ങനെ ഒരു അനുഭവം. അത് കഴിഞ്ഞ് 2 ദിവസം അങ്ങേര് ഇത് തന്നെ ഇതുപോലെ തന്നെ വയലന്റ് ബിഹേവിയർ ആ വാർഡിൽ കാണിച്ചു എന്ന് പറയുന്ന കേട്ടു.
ആശുപത്രി അധികൃതർ സംഭവശേഷം ഇവർക്ക് നൽകിയ അവധിയും കൗൺസിലിംഗുമെല്ലാം ഇവർക്ക് ഏറെ സഹായമായി.
ഇത് സംഭവിച്ച ഉടനെ നമ്മളെ ED അവർക്ക് അവര് കൊണ്ടുപോയി. കാരണം കഴുത്തിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അപ്പം അവർ ED കൊണ്ടുപോയി, ഉള്ള ട്രീറ്റ്മെന്റ് എല്ലാം അവർ പെട്ടെന്ന് ഫാസ്റ്റ് ആക്കി. പെട്ടെന്ന് CT, എമർജൻസി CT, എക്സ്റേ എല്ലാം എടുത്തു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഒരാഴ്ച എത്ര ദിവസം വേണേലും ലീവ് എടുക്കാന്ന് പറഞ്ഞു. എന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നുകൊണ്ട് അവർ പറഞ്ഞു നിനക്ക് ഈ കംഫർട്ടബിൾ ആകുമ്പോൾ തിരിച്ചു വന്നാൽ മതി. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള കൗൺസിലിങ്ങും പിന്നെ ഈ സിറ്റുവേഷനെ കുറിച്ചുള്ള ഡീബ്രീഫിങ്ങിനും എല്ലാം നമുക്ക് സൗകര്യം ഹോസ്പിറ്റലിൽ ഒരുക്കി തന്നു. പിന്നെ നമുക്ക് അത്രയും ദിവസം നമുക്ക് ഉള്ള നമ്മുടെ വർക്ക് അവർക്ക് നമ്മൾ വർക്ക് ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ വിധ സപ്പോർട്ടും ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു.
ആശുപത്രികളിലും മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നവരെ അവർ ഇഷ്ടപ്പെടുന്ന ജോലി അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ജോലി ചെയ്യാൻ പേടി തോന്നിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇത്തരം സംഭവങ്ങൾ ചെന്നെത്തിക്കാറുണ്ടെന്ന് നമ്മൾ പലപ്പോഴും അറിയാറില്ല.
ഈ സംഭവം കഴിഞ്ഞ പിന്നെ തിരിച്ച് ആ വാർഡിലേക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ നമ്മള് ഒന്ന് രണ്ട് അനുഭവങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് പ്രിവെന്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള വയലന്റ് ആയിട്ട് സ്വഭാവം ഹിസ്റ്ററി നേരത്തെ നോക്കും, ഇങ്ങനെ വയലന്റ് ആയിട്ടുള്ള സ്വഭാവം കാണിച്ചിട്ടുള്ള പേഷ്യന്റ് ആണോ, ആണെങ്കിൽ കഴിവതും അവരെ അജിറ്റേറ്റ് ചെയ്യാതെ അവരെ ദേഷ്യം പിടിപ്പിക്കാതെ മാറി നിൽക്കും. അഥവാ അങ്ങനെയുള്ള പേഷ്യന്റ് അടുത്ത് അധികം അടുക്കാതെ അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ ഇൻഫോം ചെയ്ത് ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ആണ്, എപ്പോ വേണേലും വയലന്റ് ആവാം. അതുപോലെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഡ്യൂറസലാം എന്ന് പറഞ്ഞൊരു ഫോണുണ്ട്. ആ ഫോണിൽ എപ്പോ ഞെക്കിയാലും ഫുൾ ഹോസ്പിറ്റൽ സെക്യൂരിറ്റിക്ക് മൊത്തം അനൗൺസ്മെന്റ് കിട്ടും. അങ്ങനെയുള്ള ഫോൺ എപ്പോഴും കൈ കരുതുക, അങ്ങനെയൊക്കെ പിന്നുള്ള പ്രിവെൻഷൻ എടുക്കാൻ തുടങ്ങി ഈ ഒരു സംഭവം കഴിഞ്ഞ പിന്നെ.
ഇനി മറ്റൊരു അനുഭവത്തിലേക്ക്. നഴ്സിംഗ് മേഖലയിൽ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ചില സാഹചര്യങ്ങളിൽ മോശമായ പെരുമാറ്റം ഉണ്ടാകാമെന്നാണ് 4 വർഷത്തോളം ന്യൂസിലൻഡിൽ ജോലി ചെയ്തിട്ടുള്ള ലിജി ജേക്കബ് പറയുന്നത്. കഴിഞ്ഞ 6 മാസമായി ഡാർവിനിൽ നഴ്സായി ജോലി ചെയ്യുകയാണ് ലിജി. രോഗികളിൽ നിന്നുള്ള മോശമായ പെരുമാറ്റമാണ് ഏറ്റവും വിഷമകരമായ അനുഭവങ്ങളെന്ന് ലിജി പറയുന്നു.
എടുത്തു പറയാനായിട്ട് അവര് അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് കൂടുതലായിട്ടും. അവരുടെ ചിലപ്പോൾ നമ്മളോടൊന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ കൂടുതലായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് മോശമായ രീതിയിൽ വെർബലി, ഫിസിക്കലി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും വെർബലി പേഷ്യൻസ് ഭയങ്കരമായിട്ട് അബ്യൂസീവ് ലാംഗ്വേജ് സംസാരിച്ചതായിട്ട് 1-2 സംഭവങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇപ്പോ
മറുനാട്ടിൽ നിന്നും വന്നു താമസിക്കുന്ന പലരും വിവിധ മേഖലകളിൽ വംശീയമായ വിവേചനത്തിന് ഇരയാകാറുണ്ട്. രോഗികളിൽ നിന്നും ചില സാഹചര്യങ്ങളിൽ വംശീയമായ കാരണങ്ങളാൽ മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ലിജി പറയുന്നു.
ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ 2-3 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കളറിന്റെ പേരിലും അല്ലെങ്കിൽ കൂടുതലായിട്ടും നമ്മുടെ ആക്സെന്റ്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം കാരണം എനിക്കത് പ്രത്യേകം എനിക്കത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇവിടെ ന്യൂസിലൻഡിൽ വന്ന സമയത്താണ് ഞാൻ ഒരു പേഷ്യന്റിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ആ പേഷ്യന്റിന് എന്റെ ആക്സെന്റിൽ നിന്ന് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ല. അപ്പോ പുള്ളി എക്സ്ക്യൂസ് മീ അല്ലെങ്കിൽ പാർഡൺ മീ എന്ന് ചോദിക്കുന്നതിന് പകരം പുള്ളി എന്നോട് നെക്സ്റ്റ് പറഞ്ഞത് യു ഗോ ആൻഡ് സിറ്റ് ഇൻ ആൻ ഇംഗ്ലീഷ് ക്ലാസ് എന്നാ പറഞ്ഞത്. എനിക്കത് ഒരുപാട് വിഷമാവുകയും ഞാൻ അവിടെ കരഞ്ഞു പോയിട്ടുണ്ട്.
അത് ന്യൂസിലൻഡിൽ വെച്ചായിരുന്നു?
അത് ന്യൂസിലൻഡിൽ വെച്ചിട്ടായിരുന്നു. അപ്പോ അന്ന് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു ഒരു ഏജ്ഡ് കെയർ ഫെസിലിറ്റി ആയിരുന്നു. അന്ന് എന്റെ മാനേജർ, പിന്നെ ഞാൻ അത് ആ സംഭവം തന്നെ സ്ട്രെയിറ്റ് അവേ ഞാൻ എന്റെ മാനേജറോട് റിപ്പോർട്ട് ചെയ്യുകയും മാനേജർ പേഷ്യന്റിനോട് കുറെ നേരം ഒരു ഷീ ഹാഡ് എ ഗുഡ് ടോക്ക് വിത്ത് ഹം. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു അത് പിന്നെ കാലക്രമേണ ആ ഒരു അതായത് അത് ഞാൻ പറഞ്ഞുള്ള ഒരു ക്യുസിക്സ് ഉണ്ടായില്ല, കാലക്രമേണ ഒരു 5-6 മാസം കൊണ്ട് ഇപ്പൊ എന്റെ ഇന്ററാക്ഷൻ. ഇപ്പം ഏജ്ഡ് കെയർ ആകുമ്പോൾ നമുക്ക് അങ്ങനെ വലിയൊരു ഒരുപാട് ഓപ്ഷൻസ് ഇല്ല നമുക്ക് ഒഴിവാക്കാനായിട്ടുള്ള. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻസ് കിട്ടും, പക്ഷേ നമ്മളൊരു ഏജ്ഡ് കെയറിലെ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പേഷ്യൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു അത് മാറി കിട്ടിയത് കാലക്രമേണ എന്റെ ഇന്ററാക്ഷൻസോടുകൂടി പയ്യെ മാറുകയായിരുന്നു. അത്
രോഗികളിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടാകുമ്പോഴും അത് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമായിട്ടാണ് ലിജി ചൂണ്ടിക്കാട്ടുന്നത്.
ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഇപ്പം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ പ്രോപ്പർലി എക്സ്പ്ലെയിൻഡ് ആവാണ്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും അവിടെ എക്സ്പ്ലോർഡ് ആവും. എനിക്ക് തോന്നുന്നു മെയിനായിട്ടും എന്താ അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ കുറേയൊക്കെ പേഷ്യൻസിന്റെ ഈ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ലിജിയുടെ അനുഭവത്തിലും അധികൃതരുടെ സഹായ സഹകരണമാണ് ജോലിയിൽ തുടരാൻ സഹായിക്കുന്നത്. നമ്മൾ 2 നഴ്സുമാരുടെ അനുഭവങ്ങളാണ് കേട്ടത്. നഴ്സുമാർ മാത്രമല്ല ഡോക്ടർമാരും പല രീതിയിൽ മോശമായ പെരുമാറ്റത്തിന് വിധേയരാകാറുണ്ട്. തീരെ മോശമായിട്ടുള്ള ഭാഷാശൈലിയാണ് വിക്ടോറിയയിലെ ഷെപ്പേർട്ടണിലുള്ള ഡോക്ടർ ടൈറ്റസ് തോമസ് നേരിട്ടത്.
എന്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ കൂടുതലും ഇങ്ങനെ എബ്യൂസ് ചെയ്യുന്ന വിധത്തിലുള്ള വർത്തമാനം നമുക്ക് സാധാരണ ഒരു ഡോക്ടറിനോട് ഒരു രോഗി ഉപയോഗിക്കുന്ന ഭാഷയിലല്ലാതെ സംസാരിക്കുക, അല്ലെങ്കിൽ വളരെയധികം കയർത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ സാധാരണ പറയുന്നത് അവര് സാധാരണ കണ്ടുവരുന്നത് ഈ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് അഡിക്ഷനുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അവർക്ക് അവര് ഒരു ഡോക്ടറിൽ നിന്ന് വേറെ ഡോക്ടറിലോട്ട് പോകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് മരുന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കത്തില്ല എന്ന് കാണുമ്പോഴാണ് ഈ ഇങ്ങനത്തെ ഈ സ്വഭാവം കാണുന്നത്. ആദ്യം അവർ സ്നേഹമായിട്ട് പറഞ്ഞു നോക്കും, കൊടുക്കില്ല എന്ന് കാണുമ്പോൾ പിന്നെ അവർ ദേഷ്യപ്പെടും, പിന്നെ അത് വളരെ സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കും. പിന്നെ പറയുന്നത് ഇത് ഈ മരുന്ന് കൊടുക്കാഞ്ഞത് കൊണ്ട് അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ആക്ഷൻസിന് റെസ്പോൺസിബിൾ നമ്മളാകും, അങ്ങനെയൊക്കെ പറഞ്ഞവർ അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ ഇതുവരെ അങ്ങനെ ഫിസിക്കലായിട്ടൊന്നും എന്നോട് ഉണ്ടായിട്ടില്ല.
ഡോക്ടർ ടൈറ്റസിന് നേരിട്ട് ദേഹോപദ്രവം ഉണ്ടായിട്ടില്ലെങ്കിലും പല ഡോക്ടർമാരും രോഗികളിൽ നിന്ന് ദേഹോപദ്രവത്തിന് ഇരയായിട്ടുണ്ടെന്ന് ഡോക്ടർ ടൈറ്റസ് വിവരിക്കുന്നു.
കൊളീഗ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ അവരുടെ ഫാമിലിയെ പോയി ഉപദ്രവിക്കുമെന്നും ഉള്ള ത്രെറ്റ്, അല്ലെങ്കിൽ എനിക്കറിയാം നീ എവിടെയാണ് താമസിക്കുന്നത്, ഞാൻ അവിടെ വന്ന് നിന്നെ ഉപദ്രവിക്കുമെന്ന് പറയുക, ഫിസിക്കലായിട്ട് അടിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അടിക്കുന്നത് സംഭവിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വളരെ സങ്കടകരമായ സംഭവം ഉണ്ടായത് മെൽബണിലെ ഒരു ആശുപത്രിയിൽ വെച്ച് ഒരു രോഗി ഒരു ഡോക്ടറിനെ കുത്തി കൊല്ലാൻ ശ്രമിച്ചു. അത് എന്റെ അവിടെ വെച്ച് തന്നെ ആയിരുന്നത് കൊണ്ട് ആ രോഗി ആ ഡോക്ടർ രക്ഷപ്പെടുകയായിരുന്നു.
മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ എമർജൻസി കാഷ്വാലിറ്റി വിഭാഗങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നതെന്ന് ഡോക്ടർ ടൈറ്റസ് ചൂണ്ടിക്കാട്ടുന്നു.
പലപ്പോഴും പറയുന്നത് ഈ കാഷ്വാലിറ്റി എമർജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്കും നഴ്സസിനുമാണ് ഏറ്റവും കൂടുതൽ ത്രെറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. പറഞ്ഞ അവിടെ വരുന്നത് പലരും അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ അല്ലെ ഡ്രഗ്സ്, അപ്പം പിന്നെ അത് വളരെ സെക്യൂരിറ്റി റിസ്ക് അവിടെ ആണ് കൂടുതലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്.